السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وآمنوا بما أنزلت مصدقا لما معكم ولا تكونوا أول كافر به ولا تشتروا بآياتي ثمنا قليلا وإياي فاتقون. ഏറ്റവും സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, ഖുർആൻ പഠിതാക്കളെ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറയിലെ 41-ാമത്തെ വചനമാണ് നാം കേട്ടത്. ഈ ആയത്ത് കഴിഞ്ഞ ആയത്തിൻ്റെ തുടർച്ച തന്നെയാണ്. അതായത് കഴിഞ്ഞ ആയത്തിലൂടെ ബനൂ ഇസ്രായേൽ സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള കരാറുകൾ അത് നിറവേറ്റണമെന്നും അല്ലാഹുവിനെ ഭയപ്പെടണമെന്നും അവിടെ കൃത്യമായി സൂചിപ്പിക്കുകയുണ്ടായി. അപ്പം അതിനുശേഷം വീണ്ടും പറയാൻ, വാമിനു, നിങ്ങൾ വിശ്വസിക്കുകയും. ഏതിൽ വിശ്വസിക്കണം? ബിമാ അൻസൽതു, നാം അവതരിപ്പിച്ചതിൽ, നാം ഇറക്കിയതിൽ, നാം അവതരിപ്പിച്ചതിൽ നിങ്ങൾ വിശ്വസിക്കുകയും എന്ന് അവരോട് പറയുകയാണ്. എൻ മുസദ്ദിക്കൻ, സത്യപ്പെടുത്തിക്കൊണ്ട്, ലിമമാക്കും, നിങ്ങളുടെ കൂടെയുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് നാം അവതരിപ്പിച്ചതിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുവെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അതായത് നമുക്കറിയാം, അവരുടെ കൂടെയുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവരുടെ കൂടെയുള്ള അവരുടെ അടുക്കലുള്ള വേദഗ്രന്ഥങ്ങളായ തൗറാത്ത്, ഇഞ്ചിൽ മുതലായവയാണ്. അപ്പോൾ ആ തൗറാത്തിനെയും ഇഞ്ചീലിനെയും ഒക്കെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആൻ്റെ പ്രത്യേകത അതിനെ സത്യപ്പെടുത്തുന്നത്. നമുക്കറിയാം വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ ബക്കറയിലെ 97 മുതൽ, അതേപോലെ ആലിമ്രാൻ 3, സൂറത്തുൽ മാഇദയിലെ 58 ആയത്തുകൾ, അതിലെ ആ വിശദീകരണങ്ങൾ, ആ ഭാഗത്ത് ആ ആയത്തുകൾ അതിൻ്റെ വിശദീകരണങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ ഇതിനെ സത്യപ്പെടുത്തിക്കൊണ്ടുള്ള ഈ വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ വിശ്വസിക്കുവീനെന്ന് അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. നമുക്കറിയാം സാക്ഷാൽ തൗറാത്തിൻ്റെ അതിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ, ആ അടിസ്ഥാന ആശയങ്ങളിൽ മൗലികമായിട്ടുള്ള വിഷയങ്ങളും അത് പരസ്പരം യോജിക്കുന്നതും ഒന്നൊന്നിൻ്റെ സത്യത സ്ഥാപിക്കുന്നതുമാണ്. എന്ന് പറഞ്ഞാൽ സാക്ഷാൽ തൗറാത്ത് പ്രബോധനം ചെയ്യുന്ന അതേ സിദ്ധാന്തങ്ങൾ പ്രബോധനം ചെയ്യുന്ന ഖുർആനെ സ്വീകരിക്കുവാൻ തൗറാത്തിൻ്റെ അനുയായികളെന്ന് അവകാശപ്പെടുന്ന അവർ മറ്റുള്ളവരെക്കാളും ആദ്യം മുന്നോട്ട് വരേണ്ടതായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർക്കറിയാൻ പറ്റും ഇസ്രായേൽ സമൂഹം പ്രവാചകന്മാർ, ധാരാളം പ്രവാചകന്മാർ വന്ന് വേദഗ്രന്ഥങ്ങൾ നൽകി, തൗറാത്തിനെ പോലെ ഇഞ്ചിലിനെ പോലെ വേദഗ്രന്ഥങ്ങൾ നൽകി. അപ്പോൾ ഇതൊക്കെ നൽകി ഒരു പരിചയമുള്ള അല്ലെങ്കിൽ സമൂഹം എന്ന നിലക്ക് ആ അടിസ്ഥാന, അതിൽ പറയുന്ന അടിസ്ഥാന തത്വങ്ങൾ, ആ അടിസ്ഥാന തത്വങ്ങളും വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാന തത്വങ്ങളും സാക്ഷാൽ അത് അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണിവർ. പക്ഷേ ശരിക്കുമുണ്ടായ അനുഭവം, നബി സല്ലല്ലാഹു അലൈഹി സല്ലമ മദീനയിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുകയും പ്രബോധനം ചെയ്യുന്ന ആ സന്ദർഭത്തിൽ ആദ്യം തന്നെ യഹൂദികളായ ആളുകൾ അതിനെ നിഷേധിക്കുകയാണ് സത്യത്തിലുണ്ടായത്. അതാണ് അള്ളാഹു പറയുന്നത്, വലാ തക്കൂനു അവ്വല കാഫിരും ബി, നിങ്ങൾ ഇതിനെ നിഷേധിക്കുന്നവരിൽ ആദ്യത്തെ ആളുകളായി, ആദ്യക്കാരായി മാറരുത് എന്ന് അള്ളാഹു അവിടെ വ്യക്തമാക്കി. അപ്പോൾ ശരിക്കും ഈ തൗറാത്തിനെ, ഈ ഖുർആനിനെ ആദ്യമായി അംഗീകരിക്കുകയും വിശ്വസിക്കുകയൊക്കെ ചെയ്യേണ്ടത് അവരാണ്. അതിൻ്റെ കാരണങ്ങളും ചൂണ്ടിക്കാണിച്ചു, പക്ഷേ ഇതിനെ നിഷേധിക്കുകയാണ് അവർ ചെയ്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒന്നാമത്തെ ഭാഗം. ഇനി അവിടെ പറയുന്നത്, വലാ തഷ്തറു ബി ആയാത്തി സമനൻ കലീലൻ. വല തഷ്തറു, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വാങ്ങുകയും അരുത് ബി ആയാത്തി, എൻ്റെ ആയത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ, സമനൻ കലീലൻ, തുച്ഛമായ വിലക്ക്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇഷ്തറ എന്നുള്ള വാക്ക് വാങ്ങുക എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ തന്നെ വിപരീതാർത്ഥത്തിലും സാധാരണ അത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ വിൽക്കുക എന്നുള്ള അർത്ഥമായിരിക്കും വരിക. അപ്പോൾ രണ്ട് രീതിയിലും അത് ഉപയോഗിക്കും. പക്ഷേ ഇവിടെ വാങ്ങുക എന്ന് നമുക്ക് അർത്ഥമായി കൊടുത്തിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുൽ ബക്കറയിലെ 90-ാമത്തെ വചനം അവിടെ അതിന് കൊടുത്ത അർത്ഥം വിളിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. മറ്റൊരു വിഷയം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ബിഇസമഷ്തറൂ ബിഹി അംഫുസഹും, അതായത് യാതൊന്നിനു പകരം അവർ തങ്ങളെ തന്നെ അൻഫുസഹും വിറ്റുകളയുന്നത് എത്ര മോശമാണ് എന്ന് അവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ അത് വിൽക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഈ വാക്ക് ഇഷ്ടറ എന്നുള്ള വാക്ക് വാങ്ങുക അത് അതിൻ്റെ വിപരീതമായ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് എന്ന് സൂചിപ്പിച്ചതാണ്. ഏതായാലും അള്ളാഹുവിൻ്റെ ആയത്തുകളെ അത് തുച്ഛമായ വിലയ്ക്ക് നിങ്ങൾ വാങ്ങുകയും മരുത് എന്ന് അവിടെ സൂചിപ്പിച്ചു. ഇവിടെ ആയത്ത് എന്നാണ്, ആയത്ത് എന്നതിന് നമുക്കറിയാം ആയത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനമായിട്ടാണ് ആയാത്ത് എന്നിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് അതിൻ്റെ അർത്ഥം വ്യത്യസ്തങ്ങൾ എന്ന് വെച്ചാൽ ദൃഷ്ടാന്തങ്ങൾ, തെളിവുകൾ, ലക്ഷ്യങ്ങൾ എന്നുള്ള അർത്ഥങ്ങളിലൊക്കെ അതിൻ്റെ അർത്ഥമായി വരാറുണ്ട്. ഇപ്പോൾ ഖുർആൻ മിക്കവാറും 4 തരം കാര്യങ്ങൾക്കാണ് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് ആ 4 കാര്യങ്ങളും നമുക്ക് പിന്നെ ഇവിടെ വ്യക്തമാക്കി തരുന്നുണ്ട്. ഒന്ന്, ആയത്ത് എന്നുള്ളതിൻ്റെ അർത്ഥമാണോ ഈ ചർച്ച? അപ്പോൾ അവിടെ ആയത്ത് എന്ന് പറഞ്ഞാൽ അല്ല, ആയാത്തുൽ കൗനിയ എന്ന് പറഞ്ഞാൽ പ്രാപഞ്ചികവും പ്രകൃതിപരവുമായ ദൃഷ്ടാന്തങ്ങൾ, അതേപോലെ തന്നെ സൂര്യൻ ചന്ദ്രൻ ആദിയായവ അതിൽ ഉൾപ്പെടുന്നു, മഴ കാറ്റ് ഇതെല്ലാം. അപ്പോൾ ഈ പ്രാപഞ്ചികമായ പ്രകൃതിപരമായ ദൃഷ്ടാന്തങ്ങളെ അല്ല ആയാത്തുൽ കൗനിയ എന്നുള്ള അതിൽ ഉൾപ്പെടുന്നു അവിടെ ആയാത്ത്. പിന്നെ മുഅ്ജിസത്തുകളെ ആയത്തുകൾ എന്ന് പ്രയോഗിക്കാറുണ്ട്. ഖവാരിഖുൽ അഅദ, അതായത് നബിമാർ മുഖേന വെളിപ്പെടുത്താറുള്ള അസാധാരണ സംഭവങ്ങളും അമാനുഷികമായ സംഭവങ്ങൾ, അതായത് മുഅ്ജിസാത്തുകൾ, അതിനെ ആയത്ത് എന്ന് ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമുക്കെല്ലാം അറിയാവുന്ന സാധാരണ രീതിയിൽ നമ്മൾ ഖുർആൻ വചനങ്ങൾ എന്ന് പറയാറുള്ളത് പോലെ ആയത്തുകൾ എന്ന് പറയാറുണ്ട്. അതേപോലെ ചരിത്ര സംഭവങ്ങൾക്കും ആയത്തുകൾ പറയാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ ചർച്ച എന്താ വെച്ചാൽ ആയത്തുകൾ ആയാത്ത് എന്നുള്ളതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ 4 തരം രീതിയിലും ഖുർആൻ വ്യത്യസ്ത ഭാഗങ്ങളിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആയത്ത് എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തം എന്ന ദൃഷ്ടാന്തം, തെളിവുകൾ, ലക്ഷ്യങ്ങൾ, അതേപോലെ തന്നെ അടയാളങ്ങൾ എന്നൊക്കെയാണ് അതിൻ്റെ വാക്കർത്ഥം. അത് ഈ 4 രീതിയിലും പിന്നെ അതിൻ്റെ വിശദാംശങ്ങൾ പിന്നെ വിശദീകരണങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. അപ്പോൾ അല്ലാഹു പറയുന്നത് വലാ തഷ്തറു നിങ്ങൾ വാങ്ങുകയും വരുത്, എങ്ങനെ ആയാതി തമനൻ കലീലൻ, തുച്ഛമായ പിന്നെ വിലക്ക് അതിന്. വയ്യായ ഫത്തക്കൂൻ, നിങ്ങൾ എന്നെ മാത്രം സൂക്ഷിക്കുകയും ചെയ്യുകയും എന്ന്. അപ്പോൾ ഇവിടെ ഈ ആയത്തുകൾ വിൽക്കുക അല്ലെങ്കിൽ വാങ്ങുക എന്ന് പറയുമ്പോൾ അത് വ്യത്യസ്ത ചർച്ചകൾ അവിടെ വരുന്നുണ്ട്. പക്ഷെ അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഒന്ന്, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും ലക്ഷ്യ ദൃഷ്ടാന്തങ്ങളും അവഗണിച്ചുകൊണ്ട് അവയ്ക്ക് പകരം ഐഹികമായ കാര്യലാഭങ്ങളൊന്നും സ്വീകരിക്കരുതെന്നാണ് ഇതിൻ്റെ രത്തിൻ ചുരുക്കം. വളരെ ക്ലിയറാണ്. അള്ളാഹുവിൻ്റെ ആയത്തുകളുണ്ടായിരിക്കെ ആ ആയത്തിന് ഭൗതികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും ആജ്ഞകളും ആ കാര്യങ്ങളെ അതിനെ അവഗണിച്ചുകൊണ്ട് അവയ്ക്ക് പകരം ഐഹികമായ കാര്യലാഭങ്ങളൊന്നും സ്വീകരിക്കുന്നതാണ് അത് അതിൻ്റെ രക്തചുരുക്കം എന്നവിടെ വ്യക്തമാക്കുകയാണ്. ഇനി ഒന്നുകൂടെ അത് വിശദീകരിച്ച ഭാഗം അമ്മാനിമൊരു ഒന്നുകൂടെ വിശദമാക്കി തരുന്നുണ്ട് ലളിതമായിട്ട്. എന്താണ് ആ കാര്യം? അതായത് മതകാര്യങ്ങളിലും നീതിന്യായങ്ങളിലും കൈക്കൂലിയും മാമൂലും വാങ്ങുക, അതേപോലെ നേതൃത്വമോഹം, സ്ഥാനമോഹം, നഷ്ടഭയം, സ്വാർത്ഥ താല്പര്യം എന്നിങ്ങനെയുള്ള കാരണങ്ങളാൽ മതശാസനകൾ ലംഘിക്കുകയോ സത്യം മൂടിവെക്കുകയോ ചെയ്യുക, മതനിയമങ്ങൾ മറച്ചു വെച്ച് അതിൽ നിന്ന് മുതലെടുക്കുക മുതലായ കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്. നോക്കൂ, നിങ്ങൾ എത്ര മാത്രം പിന്നെ അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. നേരത്തെ പറഞ്ഞത് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, ആജ്ഞാനിർദ്ദേശങ്ങളും ലക്ഷ്യ ദൃഷ്ടാന്തങ്ങളും അവഗണിച്ചുകൊണ്ട് അവയ്ക്ക് പകരം ഐഹികമായ കാര്യലാഭങ്ങളൊന്നും സ്വീകരിക്കരുന്ന രക്തം ചുരുക്കം എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ പ്രസക്തമാണ്. അപ്പോൾ ഈ അധികാരങ്ങൾക്ക് വേണ്ടി, സ്ഥാനം മോഹങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾ, അതേപോലെ തന്നെ പിന്നെ മതകാര്യങ്ങളിൽ നീതിന്യായങ്ങളിലും കൈക്കൂലിയും മാമൂലും വാങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ഈ പറയുന്ന ആയത്തുകളൊക്കെ കൃത്യമായി ഉണ്ടായിരിക്കെ അതിന് ഈ പകരം ദുനിയാവിൻ്റെ പിന്നെ ഈ കാര്യങ്ങൾക്ക് പുറകെ പോയി അതിന് പ്രാധാന്യം കൊടുക്കുന്ന രീതി, ഇതൊക്കെ ഈ പറയുന്ന ആയത്തിൻ്റെ ആശയത്തിൻ്റെ പരിധിയിൽ വരുമെന്ന് വളരെ കൃത്യമായി നമുക്കവിടെ വിശദീകരിക്കുകയാണ്. എന്നിട്ട് കുൽ മതാഉ ദുനിയാ ഖലീലും എന്ന് പറഞ്ഞാൽ, കുൽ പറയുക, മതാഉ ദുനിയാ ഖലീലും, ഇഹലോക വിഭവം തുച്ഛമാകുന്നു എന്ന് അവിടെ വ്യക്തമാക്കി തരികയാണ്. അപ്പോൾ സഹോദരന്മാർ, നമ്മൾ ആലോചിച്ച് നോക്കൂ, എത്രമാത്രം പ്രസക്തമാണ് ഈ ആയത്തുകളും വചനങ്ങളും ഒക്കെ. ഓക്കെ, അപ്പം അതുകൊണ്ട് വളരെ കൃത്യമാണ്, ഇത് ബനു ഇസ്രായേലി സമൂഹവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന ആയത്തുകളും ഒക്കെയാണ് എങ്കിൽ പോലും ഇതിൽ നിന്ന് നമുക്കും ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഒക്കെയുണ്ട് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണങ്ങൾ ഇനിയും നമുക്ക് അവിടെ വ്യക്തമാക്കി തരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ആയത്ത് ഇതിൻ്റെ വിശദീകരണങ്ങൾ ഈ വാക്യം ഇവരെ അഭിമുഖീകരിച്ചതാണെന്ന് എങ്ങനെയാണെന്നും പിന്നെ മുസ്ലിങ്ങൾക്ക് ബാധകമല്ലെന്നും കരുതേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ പിന്നെ റളിയല്ലാഹു അൻഹു ഇപ്രകാരം നമുക്ക് ഉദ്ധരിക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിക്കപ്പെടേണ്ടതായ ഒരു അറിവ് ഒരാൾ പഠിച്ചു, അദീനിയായ ഒരു വിഷയം. എന്നിട്ട് ഇഹത്തിൽ നിന്നുള്ള വല്ല വിഭവവും അത് മുഖേന നേടുവാനല്ലാതെ അവനത് പഠിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ ദീനിയായ വിഷയം ദുനിയാവിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യം അങ്ങനെയാണ് എങ്കിൽ ഖിയാമത്ത് നാളിൽ സ്വർഗത്തിൻ്റെ വാസന പോലും അവൻ എന്തില്ല, വാസനിക്കുകയില്ല എന്ന് കൃത്യമായി വ്യക്തമാക്കുകയില്ല. എന്ന് പറഞ്ഞാൽ മതപരമായ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കാംക്ഷിക്കേണ്ട ഒരു എഴുതുന്ന ഒരു അറിവ് അത് പിന്നെ ഭൗതികമായ കാര്യങ്ങൾ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് അത് ഉപയോഗപ്പെടുത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഗൗരവമായി പറയുന്ന ഒരു ഹദീസ് ആണ് ഇവിടെ സൂചിപ്പിക്കേണ്ടായത്. പിന്നെ മാത്രവുമല്ല, നമുക്ക് നിങ്ങൾ ഇത് പിന്നീട് നമുക്ക് അവിടെ വിശദീകരണങ്ങളിൽ അവിടെ ഒരു കാര്യം കൂടെ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ചില സംഗതികൾ കൂടെ നമുക്ക് പഠിപ്പിക്കുന്ന സന്ദർഭം ഉചിതമായിരിക്കും. അതെന്താ വെച്ചാൽ, മതപരമായ അറിവ്, അറിവ് പഠിപ്പിച്ചു കൊടുക്കുവാൻ വേറെ ആളില്ലാത്ത ഒരാൾ നിയമിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ നിന്ന് അവന് പ്രതിഫലം വാങ്ങുവാൻ പാടില്ല എന്നും, എന്നാൽ ബൈത്തുൽ മാലിൽ അഥവാ പൊതുഭണ്ഡാരത്തിൽ നിന്ന്, നമുക്കറിയാം ബൈത്തുൽ മാലിൽ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ ഉള്ള ഒരു സംവിധാനമാണ്, അപ്പോൾ അങ്ങനെയുള്ളൊരു സംവിധാനത്തിൽ നിന്നും അവൻ്റെ കുടുംബത്തിന് വേണ്ടതായിട്ടുള്ള അത്യാവശ്യങ്ങൾക്കുള്ള വക അവന് സ്വീകരിക്കാം. എന്ന് പറഞ്ഞാൽ പിന്നെ ദീനിയായിട്ടുള്ള ആ വിഷയങ്ങൾ അത് പഠിപ്പിച്ചു കൊടുക്കാൻ വേറെ ആളില്ലാതെ ഒരാളെ നിയമിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പ്രതിഫലം വാങ്ങാൻ പാടില്ല എന്നതിന് ശേഷം വിശദീകരിക്കുക. അതായത് ബൈത്തുൽ മാലിൽ നിന്ന് അവൻ്റെ കുടുംബത്തിനുള്ള വകകൾ എന്തെങ്കിലും അവന് സ്വീകരിക്കാം. എന്നിട്ട് അതിനുശേഷം ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നു, ബൈത്തുൽ മാലിൽ നിന്ന് അത് ലഭിക്കാതിരിക്കുകയും അധ്യാപന വൃത്തി നിമിത്തം വേറെ ജോലിക്ക് സാധിക്കാതെ വരികയും ചെയ്താൽ പ്രതിഫലം വാങ്ങുന്നതിന് വിരോധമില്ല എന്നുകൂടെ അമാനമൂലി അഭാഗം നമുക്ക് വിശദീകരിച്ച് തരിക. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംവിധാനമില്ല, എന്നാൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മറ്റ് ജോലി മറ്റ് കാര്യങ്ങൾ പിന്നെ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം പ്രതിഫലം വാങ്ങുന്നതിന് വിരോധമില്ല എന്നുകൂടെ സൂചിപ്പിക്കുകയാണ്. പക്ഷേ എങ്കിൽ പോലും അവിടെ നടത്തതിൻ്റെ വിശദീകരണങ്ങൾ അത് ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മതപരമായ അറിവ് നേടൽ പാടില്ല എന്ന് അവിടെ മുമ്പുള്ള ഭാഗം നമുക്ക് വ്യക്തമാക്കി തരികയുണ്ടായി. ഒരു കാര്യം വളരെ വ്യക്തമാണ്, എന്നുവെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അനുഗ്രഹങ്ങൾ ഓർമ്മിക്കുക, അവനോടുള്ള കരാറുകൾ നിറവേറ്റുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ബാധ്യതയും കടമയുമാണ്. അതിൽ പണ്ഡിതനെന്നോ അല്ലാത്തവരെന്നോ വ്യത്യാസമില്ല. അതേസമയം ആയത്തുകളുമായി ബന്ധപ്പെട്ട ചില പ്രസക്തമായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഇമാം ബൈദാവിയുടെ ഉദ്ധരണി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ വ്യക്തമാക്കുന്നത് ആയത്തുകൾ തുച്ഛം വിലയ്ക്ക് വാങ്ങിയ വിഷയം പ്രധാനമായും പണ്ഡിതന്മാരെ ബാധിക്കുന്നതായിരിക്കും. ആ സ്ഥിതിക്ക് ബൈദാവി ചൂണ്ടിക്കാട്ടിയതുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കണം. ആദ്യത്തെ വചനത്തിൽ അവസാനത്തിൽ വയ്യായ ഫർഹബുൻ, നിങ്ങൾ എന്നെ ഭയപ്പെടുവീൻ എന്നും രണ്ടാമത്തേതിൽ ഇതിൻ്റെ അവസാനത്തിൽ നിങ്ങൾ എന്നെ സൂക്ഷിക്കുവീൻ, ഫത്തക്കൂൻ വയ്യായ ഫത്തക്കൂൻ എന്ന് വ്യത്യാസപ്പെടുത്തി പറഞ്ഞ പ്രത്യാസ അദ്ദേഹം ശ്രദ്ധേയമാർഗം എന്ന് പറഞ്ഞുകൊണ്ട് അമാനുമലി ഭാഗം നമുക്ക് വിശദീകരിക്കുകയാണ്. അപ്പോൾ ഏതായാലും പിന്നെ അതല്പം നീണ്ടുപോയെന്ന് തോന്നുകയാണ്. ഒരു കാര്യം നമ്മൾ വ്യക്തമാക്കുക, ബനു ഇസ്രായേൽ സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നേരത്തെ പറഞ്ഞ വല്ല തഷ്തുറുബിയായത്തി സമൻകലി പോലുള്ള കാര്യങ്ങൾ, അതുപോലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഓർക്കുക എന്നുള്ള വിഷയങ്ങൾ, അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുക അല്ലെങ്കിൽ അവനെ സൂക്ഷിക്കുക എന്നുള്ള വിഷയങ്ങളൊക്കെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ആ രീതിയിൽ ചിട്ടപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.